رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، إلا ما أني പ്രേക്ഷകർക്കും തിലാവ മജാലിസ് റമദാന്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളിൽ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ പ്രഭാതം നേരുന്നു. പരിശുദ്ധമായ റമദാനിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. റഹ്മത്തിൻ്റെ 10 പകുതിയായിരിക്കുകയാണ്. റമദാനിലെ 30 ദിവസങ്ങളിൽ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ഉം രണ്ടാമത്തേത് മഗ്ഫിറത്തിൻ്റെ 10ഉം മൂന്നാമത്തേത് നരകമോചനത്തിൻ്റെ 10ഉമായി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. റഹ്മത്തിൻ്റെ 10ൽ പരമാവധി അള്ളാഹുവിൻ്റെ കാരുണ്യം തേടിക്കൊണ്ട് ദുആ ചെയ്യുന്ന പതിവ് നമ്മളിലൊക്കെയുണ്ട്. അള്ളാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ എന്ന പ്രാർത്ഥന ഓരോ നിസ്കാരങ്ങൾക്ക് പിറകെയും നമ്മൾ ചൊല്ലാറുള്ളതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം അതിവിശാലമാണ്. റഹ്മത്തി വസിഅത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എല്ലാത്തിനും പര്യാപ്തമായതാണ്, അതിനൊക്കെ വിശാലമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹു അവൻ്റെ വിശാലമായ കാരുണ്യത്തിൽ നമ്മളിൽ ഓരോരുത്തരെയും അകപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുന്നു. തിലാവ മജാലിസ് റമദാൻ്റെ റമദാൻ ക്യാമ്പയിനിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ഹഫിലെ ഏറ്റവും അവസാനത്തെ സൂറത്തുന്നാസ് മുതൽ മുകളിലേക്കുള്ള ഓരോ സൂറത്തുകളാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ സൂറത്തുൽ ഫലഖും സൂറത്തുന്നാസും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് ഇൻഷാ അല്ലാ നമുക്ക് സൂറത്തുൽ ഇഖ്ലാസാണ് ചർച്ച ചെയ്യാനുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ് സർവ്വസാധാരണമായി നമ്മൾ ഓതാറുള്ള സൂറത്താണ്. സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും മിക്ക ദിവസങ്ങളിലും നമ്മൾ ഓതാറുള്ള സൂറത്തുകളിൽ പെട്ടതാണ്. ഏറ്റവും ആദ്യമായി സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മനോഹരമായൊരു പാരായണം നമുക്ക് തങ്ങളവറകളിൽ നിന്ന് കേൾക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാ അതിൻ്റെ ആശയതലങ്ങളും മറ്റുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഒന്ന് പാരായണം ചെയ്യാം ഇൻഷാ അല്ലാ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد صدق الله العظيم.
ما شاء الله വളരെ മനോഹരമായ പാരായണം. അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാര്യം ഞാൻ ഉണർത്തിയിരുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്നവർ നിർബന്ധമായും കയ്യിലെ മുസ്ഹഫ് കരുതിയാൽ നമുക്കത് നാളെ പരലോകത്തേക്ക് വലിയ നേട്ടങ്ങളാക്കി മാറ്റിയെടുക്കാൻ കഴിയും. ഖുർആനുമായി ബന്ധപ്പെട്ട് 3 തലത്തിൽ നമുക്ക് പ്രതിഫലം നേടാൻ കഴിയും. ഒന്ന് ഖുർആനിൻ്റെ പാരായണം, മറ്റൊന്ന് മുസ്ഹഫിലേക്ക് നോക്കുന്നത്, അതോടൊപ്പം ഖുർആൻ ഓതി കേൾക്കുന്നത്. ഇത് 3 ആരാധനാകർമ്മങ്ങളാണ്. ഇവയൊക്കെ പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടുന്ന അമലുകളായി ഖുർആനുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ തങ്ങളവറുകൾ ഓതുന്നു, ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ നടത്തുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ മുസ്ഹഫ് കൂടി കരുതി അത് മുസ്ഹഫിലേക്ക് നോക്കി കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ കേട്ടത് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ തർത്തീലായ ഒരു പാരായണം. അതായത് ഓരോ ആയത്തിൻ്റെയും അവസാനത്തിൽ നമ്മൾ വഖഫ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓതിയിട്ടുള്ളത്. ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇത് വസൽ ചെയ്ത് ഓതുന്നത് കൂടി ഒന്ന് കേൾപ്പിക്കാലോ. ഓരോ ആയത്തിനെയും ചേർത്തോത് വഖഫ് ചെയ്യാതെ ചേർത്തോതുമ്പോൾ അപ്പോൾ പിന്നെ എന്ത് മാറ്റങ്ങളാണ് എന്ന് അതിൻ്റെ കൂടെ നമുക്ക് ചർച്ച ചെയ്യാലോ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് ഇല്ലാഹുസ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹുൽ അദീം.
ഇവിടെ ഓദ്യ സമയത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഉണ്ട് എന്ന് തോന്നുന്നു.
ആ അതായത് ചേർത്ത് ഓതുമ്പോൾ പിന്നെ രണ്ടാമത്തെ ആയത്തിൽ ആദ്യത്തിൽ വന്നിട്ടുള്ള അള്ളാഹു സമദ് എന്ന അള്ളാഹു എന്ന ഇസ്മിൻ്റെ തർഖീഖ് അല്ലേ, അത് ഒന്ന് ചർച്ചയ്ക്ക് എടുക്കേണ്ടത് തന്നെയാണ്. അതായത് ലാമുൽ ജലാലത്ത് എന്നൊരു ഇസ്തിലാഹ് നമ്മൾ സാധാരണ തജ്വീദിൽ പറയാറുള്ളത്, ജലാലത്ത് എന്ന പദത്തിൻ്റെ ഉദ്ദേശ്യം മഹത്വം എന്നാണ്. മഹത്വത്തിൻ്റെ ലാം എന്ന് പറയുന്ന ലാമ് അള്ളാഹ് എന്ന പേരിൽ വരുന്ന ലാമാണ്. അതായത് അള്ളാഹു എന്നത് ആരാധ്യനായ ഒരു ദാത്തിൻ്റെ പേരാണ്. അൽ ഇലാഹ് എന്ന വാക്കിൽ നിന്ന് ഉണ്ടായി വന്നതാണ് അള്ളാഹു എന്നത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഇലാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം ആരാധ്യൻ എന്നാണ്. ആരാധ്യൻ എന്നതിലേക്ക് അൽ എന്ന താരീഫിൻ്റെ ലാമ് ചേർക്കുമ്പോഴാണ് അൽ ഇലാഹ് എന്നാവുന്നത്. ഇതിലെ ഇലാഹ് എന്നതിലെ ആദ്യത്തെ ഈ കളയപ്പെട്ടപ്പോഴാണ് അൽ ലാഹ് എന്നാവുന്നത്. ഈ അൽ ലാഹ് ഇങ്ങനെ വരേണ്ട സാഹചര്യം ഇലാഹ് എന്നതിലേക്ക് അൽ കൂടി ചേർക്കുമ്പോൾ ശരിക്കും ആരാധ്യനായ വ്യക്തി അത് ഏകനായ അള്ളാഹു മാത്രമാണ്. ആരാധിക്കപ്പെടുന്ന എന്തിനും ഇലാഹ് എന്ന് പറയാം, പക്ഷേ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവനായ ഒരു ദാത്തിനെക്കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അൽ ഇലാഹ് എന്ന് പറയുന്നു. അതിലെ ഇലാഹ് എന്നത് കൂടി ചേർത്ത് അൽ ഇലാഹ് എന്ന് എപ്പോഴും എപ്പോഴും പറയുക പ്രയാസകരമായപ്പോഴാണ് ഭാഷയിൽ തന്നെ ഇലാഹ് എന്നതിലെ ആദ്യത്തെ ഈ കളഞ്ഞു പോകുന്നത്. ഇതൊഴിവായി കഴിഞ്ഞാൽ പിന്നെ അൽ എന്നതും ലാഹ് എന്നതും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇവ രണ്ടും ചേർത്ത് പറയുമ്പോൾ ഒരേപോലെയുള്ള രണ്ട് അക്ഷരങ്ങൾ അൽ ലാഹ്, ലാമും ലാമും, ആദ്യത്തേതിന് സുക്കൂന് രണ്ടാമത്തേതിന് ഹരക്കത്താണ്. അപ്പോൾ ഒരേ അക്ഷരങ്ങൾ, തുല്യമായ അക്ഷരങ്ങൾ ആദ്യത്തേതിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹരക്കത്തുമായി വരുമ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് ശ്രദ്ധ ചെയ്ത് ഇദ്ഗാം ചെയ്യൽ നിർബന്ധമായ ഒരു നിയമമാണ് തജ്വീദിൽ. എന്നിരിക്കെ അൽ ലാഹ് എന്നത് ചേർത്ത് പറയുമ്പോൾ അല്ലാഹ് എന്നായി. പക്ഷേ അല്ലാഹ് എന്നതിനെ ഒന്ന് കനപ്പിച്ച് പറയലാണ് തഫ്ഹീം. അപ്പം ലാമിൻ്റെ തഫ്ഹീമിൻ്റെ ഉച്ചാരണമാണ് അല്ലാഹ് എന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തം, അതായത് ഇത് പുതിയൊരു അക്ഷരല്ല, മറിച്ച് ലാമിനെ തന്നെ കനപ്പിച്ച് പറയുന്നതാണ്. മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ലാമിൻ്റെ മഹ്റജ് നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ ഊനിൽ തട്ടിച്ചാണ് ല എന്ന് പറയുന്നത്. അല്ല അല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതേ മഹ്റജിൽ നാവിനെ ഒന്ന് വണ്ണമാക്കി പിടിച്ചുകൊണ്ട് ശബ്ദത്തിനെ ഒന്ന് കനപ്പിക്കുന്നു എന്നതേ അവിടെ മാറ്റമുള്ളൂ. ഇത് മറ്റൊരു അക്ഷരമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണ്ടത് അല്ലേ. ആയിട്ട് നാവിൻ്റെ തല മുൻപല്ലിൽ തട്ടിച്ചുകൊണ്ട് അല്ലാ എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. സാധാരണക്കാരിൽ പല ആളുകളും അങ്ങനെ അല്ലാ 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 എന്ന് അത് വാഇൻ്റെ മഹ്റജിലേക്ക് അത് വന്നു. അപ്പോൾ അത് മറ്റൊരക്ഷരമായി മാറി. ഇത് ലാം തന്നെയാണ്. ലാമിനെ കനപ്പിച്ചുച്ചരിക്കുമ്പോൾ ലാമിൻ്റെ മഹ്റജ് എന്ന് പറയുന്നത് പല്ലല്ല, മറിച്ച് പല്ലിൻ്റെ പിൻഭാഗത്ത് പല്ലിൻ്റെ ഊനാണ് എന്നത് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അല്ല അല്ല എന്ന് പറയുമ്പോൾ എവിടെയാണോ നമ്മുടെ നാവ് തട്ടുന്നത് അവിടെ തട്ടിച്ചുകൊണ്ട് തന്നെ നാവ് പിന്നെ പുറത്തേക്ക് നാവ് പല്ലിൽ തട്ടാതെ പറയലാണ് ഇതിൻ്റെ ശരിയായ ഉച്ചാരണം. അപ്പോൾ ഇവിടെ നമ്മൾ ഓതിയപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ്സമദ്, അപ്പോൾ അവിടെ രണ്ട് ആയത്തുകളിലും വന്ന അല്ലാഹു എന്നത് തഫ്ഹീമിൻ്റെ ഉച്ചാരണമാണ്. ചേർത്തി ഓതിയപ്പോഴാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ചേർത്ത് ഓതുമ്പോൾ ഈ രണ്ട് ആയത്തുകളെ ഒന്ന് ചേർത്ത് ഓതി കേൾപ്പിച്ചാൽ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد.
ഇതൊരു വ്യത്യസ്തമായ ഓത്തായി പലർക്കും തോന്നിയേക്കാം. ശരിയായ ഓത്ത് അങ്ങനെയാണ്, ഈ രണ്ടായത്തുകളെയും ചേർത്ത് ഓതുമ്പോൾ. അതായത് അള്ളാഹ് എന്നതിൻ്റെ തഫ്ഹീം ഉണ്ടാകുന്നത് ലാമുൽ ജലാലത്തിൻ്റെ മുമ്പ് ഫതഹോ ദമ്മോ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. കസ്ർ വരുമ്പോൾ ലാമുൽ ജലാലത്തിൻ്റെ അവസ്ഥ തർക്കീഖിലേക്ക് മാറും, അതായത് ഉച്ചാരണം ലഘുവാക്കണം എന്നതാണ്, കനം കുറച്ചുകൊണ്ടുള്ള ഉച്ചാരണം. അതുകൊണ്ടാണ് നമ്മൾ ബിസ്മില്ലാഹി എന്ന് ഓതുന്നത്. കാരണം അള്ളാഹ് എന്ന ലാമുൽ ജലാലത്തിന് മുമ്പ് കസ്റാണ്, ബിസ്മില്ലാഹി എന്ന് ഓതാറില്ല. കസ്റാണ് അതിൻ്റെ കാരണം. അഊദു ബില്ലാഹി, അത് അഊദു ബില്ലാഹി എന്നാരും ഓതാറില്ല. എന്നതുപോലെ അഹദുനില്ലാഹു എന്ന് വരുന്നത് എങ്ങനെയാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അഹദുൻ എന്നത് തൻവീനാണ്. അഹദ് എന്ന വാക്കിൽ തൻവീനുള്ളപ്പോൾ അഹദുൻ എന്നാണ് വരുന്നത്. അഹദുൻ എന്നത് മനസ്സിലാക്കേണ്ടത്, തൻവീൻ എന്ന നൂനിൻ്റെ ഉച്ചാരണം വഖഫിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്നാൽ ചേർത്തോതുമ്പോൾ മാത്രം വരുന്ന അക്ഷരമാണ് തൻവീനിൻ്റെ നൂൻ. മുമ്പൊരിക്കൽ ഏതോ ക്വിസ് മത്സരത്തിലോ മറ്റോ ഒരു ചോദ്യം വന്നത് ഓർക്കുകയാണ്. ചോദ്യം വന്നപ്പോൾ അതിൻ്റെ ഉത്തരം അറിയാതെ നമ്മളോട് അന്വേഷിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും പലരും അങ്ങനൊരു ചോദ്യം ഉണ്ട്, എന്താണ് അതിൻ്റെ ഉത്തരം. ചോദ്യം അതായിരുന്നു, ചേർത്തോതുമ്പോൾ മാത്രം ഉച്ചരിക്കപ്പെടുന്ന അക്ഷരം ഏത്? ഇതാണ് ചോദ്യം. ഖുർആനിൽ ചേർത്തോതുമ്പോൾ മാത്രം ഉച്ചരിക്കപ്പെടുന്ന അക്ഷരം ഏത് എന്നതായിരുന്നു. അത് തൻവീൻ മാത്രമാണ്. തൻവീൻ എന്ന നൂനിൻ്റെ വഖഫിൽ ഒരിക്കലും ഉച്ചാരണമില്ല. ഖുൽ ഹു അല്ലാഹു അഹദുൻ എന്ന ദാലിന് ശേഷം ഒരു നൂനിനെ നമ്മൾ ഉച്ചരിക്കുന്നില്ല വഖഫിൽ. അഹദുൻ എന്ന് പറയാറില്ല, ആ നൂനിനെ നമ്മൾ ഒഴിവാക്കുകയാണ്. അഹദ് എന്നാണ് പറയുന്നത്. അപ്പോൾ തൻവീനിൻ്റെ ഉച്ചാരണം ചേർത്തി ഓതുമ്പോൾ മാത്രമേ വരുള്ളൂ. അഹദുൻ എന്ന നൂനിൻ്റെ തൻവീൻ, ആ തൻവീനിൻ്റെ നൂനിന് സുക്കൂനുണ്ടാകുമ്പോൾ അള്ളാഹു സമദ് എന്നതിലേക്ക് ചേർക്കുമ്പോണ്ടാകുന്ന പ്രയാസത്തെ ഒഴിവാക്കാനാണ് ആ നൂനിന് കസ്ര ചെയ്യുന്നത്. അത് കസ്ര ചെയ്യുമ്പോൾ അഹദുനില്ലാഹു എന്ന് ഓതേണ്ടി വരും. അഹദുൻ എന്ന നൂനിനെ കൂടി ചേർത്ത് ഓതുമ്പോൾ അള്ളാഹു സമദ് എന്നതിലെ ആദ്യത്തെ ഹംസ വസലിൻ്റെ ഹംസയാണ്, അത് ചേർത്തോതുമ്പോൾ ഒഴിവാകുന്നതാണ്. അത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ പിന്നെ ലാമുൽ ജലാലത്തിന് ഷെദ്ദുള്ളത് കൊണ്ട് രണ്ട് സുക്കൂൻ അടുത്തു വരുന്ന സാഹചര്യം വരുന്നു. ഇതിനെ ഒഴിവാക്കാൻ ആദ്യത്തെ നൂനിന് കസ്ര ചെയ്യേണ്ടതായി വരുന്നു. അപ്പോൾ അഹദുനില്ലാഹു എന്നാണ് ഓതേണ്ടത്. ഇത് ചേർത്തോതുമ്പോൾ വരുന്ന ഒരു മാറ്റമാണ്. വഖഫ് ചെയ്തോതുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ചേർത്തോതുമ്പോൾ അള്ളാഹു സമദ് എന്നതിലെ ലാമുൽ ജലാലത്തിന് തർഖീഖും, വഖഫ് ചെയ്ത് പിന്നീട് തുടങ്ങിയ ഓതുമ്പോൾ ലാമുൽ ജലാലത്തിന് തഫ്ഹീമും, രണ്ട് നിയമങ്ങൾ മാറി മാറി വരുന്നുണ്ട്. രണ്ടും ഒന്നുകൂടി ഒന്ന് ഓതി കേൾക്കാം. ഒന്ന്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹുസ് സമദ്. ഇനി വഖഫ് ചെയ്തിട്ടുള്ള പാരായണം. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد.
ഈ ആയത്ത് ഓതിയപ്പോൾ ഒരു കാര്യം, ലം യലിദ് വലം യൂലദ്, ഇത് രണ്ടും ഒരായത്തിലെ രണ്ട് സെൻറ്റൻസുകളാണ്, ഒരായത്താണ്. പല ആളുകളും ഇത് തർത്തിലായി ഒക്കെ ഓതുമ്പോൾ കേട്ടിട്ടുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് എന്ന് ഓതി കേൾക്കാറുണ്ട്. അത് എങ്ങനെയോ അബദ്ധത്തിൽ ഓതി പോകുന്നതായിരിക്കാം. ഇത് രണ്ടും ഒരായത്താണ്. ലം യലിദ് വലം യൂലദ് എന്ന ഒരായത്താണ്. നിങ്ങൾ ഓതിയപ്പോൾ പറഞ്ഞു എന്നുള്ളൂ, ഒരു ഒരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. മുന്നോട്ട് പോവാം.
لم يلد ولم يولد ولم يكن له كفوا احد.
ما شاء الله. ഇത് മുഴുവനായും ചേർത്തി ഓതുമ്പോൾ ഒന്നുകൂടി ഓതി കേൾക്കാൻ വേണ്ടി.
بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد.
ما شاء الله. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അവസാനം വന്ന രണ്ടായത്തുകളിൽ ആയത്തിന്റെ അവസാനത്തിൽ സുക്കൂൻ തന്നെയാണ് നേരത്തെ ഉള്ളത്. ലം യലിദ് വലം യൂലദ് അല്ലേ, അവസാനത്തേതിന് മുമ്പുള്ള ആയത്തിൽ ലം യലിദ് വലം യുലദ്. അപ്പോൾ അവിടെ വഖഫ് ചെയ്താലും ചേർത്തോതിയാലും ദാലിന് സുക്കൂൻ തന്നെയാണ് നിലനിൽക്കുന്നത്, എന്തുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സമദു ദാലിന് ദമ്മാണ്. അപ്പോൾ ചേർത്തി ഓതുമ്പോൾ അള്ളാഹു സമദു ലം യലിദ് എന്ന് ദാലിന് ദമ്മോട് കൂടിയാണ് ചേർത്തോതേണ്ടത്. വഖഫ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആയത്തിൻ്റെ അവസാനത്തിൽ എവിടെയാണോ വഖഫ് ചെയ്യുന്നത് ആ വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന് സുക്കൂനായിരിക്കണം എന്നത് നിയമമാണ്. അപ്പോൾ വഖഫ് ചെയ്തോതുന്നതും വസല് ചെയ്തോതുന്നതും വ്യത്യസ്തമായ രീതിയിലാണെന്ന് പ്രത്യേകം ഓർക്കണം. ഇവിടെ ലം യലിദ് വലം യുലദ് എന്നതിൽ വഖഫ് ചെയ്യുമ്പോഴോ വസല് ചെയ്യുമ്പോഴോ പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ല, കാരണം നേരത്തെ തന്നെ സുക്കൂനാണ് എന്നതാണ് കാരണം അല്ലേ. ഇനി ഇതിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാനുണ്ടോ?
ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ ആയത്തും അവസാനിക്കുന്നത് ദാലിലാണ്.
അതെ,
ആ ദാലിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ദാല് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് നമ്മൾ കൽക്കലത്ത് കൊടുത്തിട്ട് തന്നെ ഉച്ചരിക്കണം,
അതിൽ തെറ്റ് വരാൻ പാടില്ല എന്നുള്ളത്. അതൊന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ചലനസ്വരം അതിന് വേണമെന്നുള്ളതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അഹദ് എന്ന് നിർത്തിക്കൂട, അതല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് ഓതുന്നത് തെറ്റാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. അതായത് ദാലെ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്, അവിടെ ചലനസ്വരം ആവശ്യമാണ് എന്നത്.
പിന്നെ ഇതിൽ മറ്റൊരു ചർച്ച ഈ വാവിൻ്റെ ഉച്ചാരണം. വാവിൻ്റെ ഉച്ചാരണം രണ്ട് ചുണ്ടുകൾക്കിടയിൽ നിന്നാണ് ഈ വാവിൻ്റെ ഉച്ചാരണം. പക്ഷേ പല ആളുകളും അത് പല്ല് ഫാഇൻ്റെ
ഉച്ചാരണം
ഫാഇൻ്റെ ഉച്ചാരണത്തിൽ വാവ് കൊണ്ടുവരാറുണ്ട്,
കൊണ്ടുവരുന്നവരുണ്ട്,
പല്ലുകൂടി ചേർത്തിട്ട് ഉച്ചരിക്കാറുണ്ട്.
അതായത് ലം യലിദ് വലം യൂലദ് കുഫുവൻ അഹദ് എന്നൊക്കെ താഴെ ചുണ്ടിൻ്റെ പള്ള മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് തട്ടിച്ചുകൊണ്ട് പറയുന്ന അക്ഷരം ഫ ആണ്. ഫ എന്ന് പറയുമ്പോൾ വ്യക്തമാണ്, മേലെ പല്ലുള്ളവർക്ക് മുൻപല്ലുള്ളവർക്ക് ഫ പറയാൻ കഴിയുള്ളൂ. പല്ല് കൊഴിഞ്ഞു പോയ വൃദ്ധരായ ആളുകൾക്കൊന്നും ഫ എന്ന അക്ഷരം പറയുക പ്രയാസമാണ്, കാരണം അതിൻ്റെ മഹ്റജ് അങ്ങനെ. അതേ മഹ്റജിൽ നിന്ന് വാവ് ഉച്ചരിക്കുന്ന എത്രയോ പേരുണ്ട്. പല ആളുകളും വലം യകുല്ലഹു വലം യകുല്ലഹു എന്ന് ഓതുന്നവർ വ, ഇത് തെറ്റാണ്. വ അതായത് രണ്ട് ചുണ്ടുകൾക്കിടയിൽ നിന്നാണ് വാവിൻ്റെ മഹ്റജ്, അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഖുൽ ഹുവല്ലാഹു എന്ന് പറയുമ്പോൾ വാവ് വരുന്നുണ്ട്. അതേപോലെ ലം യലിദ് വലം യൂലദ് എന്നതിൽ വാവ് വരുന്നുണ്ട്. അതേപോലെ വലം യകുല്ലഹു കുഫുവൻ അവിടെയും വാവ് വരുന്നുണ്ട്. ഈ വരുന്ന വാവ് അത് ഈ സൂറത്തിൽ നിന്ന് മാത്രമല്ല ഏത് സൂറത്തുകളിലും വാവ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് ചുണ്ടുകൾക്കിടയിൽ നിന്നാണ് ഈ അക്ഷരം വരുന്നത്. ഗൈരിൽ മഖ്ദൂബി അലൈഹിം വല, അതാണ് ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലല്ലീൻ. അതും അൽഹംദുലില്ലാ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു.
ഇനി ഇതിൽ കാര്യമായി പറയാനുള്ളത് ഹംസ. ഹംസ നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല, അത് കുറച്ച് ഡീറ്റെയിലായിട്ട് പറയേണ്ട വിഷയമാണത് അല്ലേ. ഹംസ വളരെ പ്രധാനപ്പെട്ട ഒരക്ഷരമാണ്, നന്നായി ഉച്ചരിക്കേണ്ട. ഈ ഹംസ തസ്ഹീലാക്കിയും തഹ്ഖീഖാക്കിയും ഉച്ചരിക്കാൻ പറ്റും അല്ലേ.
രണ്ട് വിധത്തിലും ഉച്ചരിക്കാവുന്ന ഒരക്ഷരമാണ്, പക്ഷെ നമ്മുടെ ഖിറാഅത്തിൽ തഹ്ഖീഖായ ഉച്ചാരണം മാത്രമേ വന്നിട്ടുള്ളൂ ഒരു സ്ഥലത്തൊഴികെ. അത് വിശദമായ പഠനങ്ങൾക്ക് ആവശ്യമായ ഒരു ചർച്ചയാണ്, ഇവിടെ അത് പറയേണ്ടതില്ല. സൂറത്തുൽ ഫുസ്സിലത്തിൽ, സൂറത്ത് ഫുസ്സിലത്തിലെ അഅജമിയുൻ എന്നിടത്ത് മാത്രമാണ് തസ്ഹീലായ ഉച്ചാരണം. ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ഒരു അന്താളിപ്പ് വരുന്നുണ്ടാവും, എന്താണ് ഈ തസ്ഹീൽ, എന്താണ് തഹ്ഖീഖ് എന്നത്. തഹ്ഖീഖ് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ, അതായത് കൃത്യമായി മഹ്റജിൽ നിന്ന് ശരിയായ രീതിയിൽ ഉച്ചരിക്കുന്ന ഉച്ചാരണം, അതാണ് ഹംസയുടെ ഉച്ചാരണം. അ എന്നതും അ എന്നതും രണ്ട് തരത്തിലുള്ള ഉച്ചാരണം. അ എന്ന് സിമ്പിളായിട്ട് പറയുന്നതാണ് തസ്ഹീലിൻ്റെ ഉച്ചാരണം. ആ നമ്മൾ സാധാരണ സംസാരത്തിനിടക്കൊക്കെ നമ്മൾ പറയാറുണ്ട് ആ എന്ന് പറയും. ഇത് തസ്ഹീലിൻ്റെ ഉച്ചാരണം. എന്നാൽ തെഹ്ഖീഖ് എന്ന് പറയുമ്പോൾ കൃത്യമായി താഴെ തൊണ്ടയിൽ നിന്നും മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുന്നതാണ് അ. അപ്പോൾ നമ്മുടെ ഖിറാഅത്തിൽ വരുന്ന ഹംസകളൊക്കെ ആ തെഹ്ഖീഖിൽ തന്നെ ഉച്ചരിക്കാനുള്ള ശ്രദ്ധ. അതായത് ഖുൽ ഹുവല്ലാഹു അഹദ്, അത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നായി കഴിഞ്ഞാൽ അത് അതിൻ്റെ അവസ്ഥ മാറി, അത് വരാതിരിക്കാൻ. അതാണ് തജ്വീദ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്. തജ്വീദ് എന്ന് പറഞ്ഞാൽ അത് വഹുവ എഴുത്താ ഉൽ ഹുറൂഫി ഹക്കഹ മിൻ സിഫത്തില്ലഹ വ മുസ്തഹിഖഹ. അല്ലാമ ജസരി തങ്ങളുടെ ബൈത്തിൽ വന്നിട്ടുള്ളതാണ്. വഹുവ എഴുത്താ ഉൽ ഹുറൂഫി ഹക്കഹ മിൻ സിഫത്തില്ലഹ വ മുസ്തഹിഖഹ. അതായത് തജ്വീദ് എന്നാൽ ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെ അവകാശങ്ങൾ വകവെച്ചു നൽകുക എന്നതാണ്. അതായത് വറദ്ദു കുല്ലി വാഹിദിൽ ലി അസ്ലിഹി വല്ലഫ്ദു ഫീ നാദിരിഹി കമിസ്ലിഹി. ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ മഖ്റജിൽ നിന്ന് അതിൻ്റെ തനതായ ശബ്ദ സ്വഭാവത്തോടു കൂടി തന്നെ അതിൻ്റെ സിഫത്തുകളോട് ഉച്ചരിക്കുക എന്നത്. ഇവിടെ ഹംസയുടെ ഉച്ചാരണം താഴെ തൊണ്ടയിൽ നിന്ന് മഖ്റജിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കണമെന്നതാണ്. അതും പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ എന്നതല്ല അ എന്ന കൃത്യമായ ഉച്ചാരണം ഓരോ ഹംസകളിലും കൊണ്ടുവരേണ്ടതുണ്ട്.
ഈ ഹംസ എന്ന് പറയുന്നത് ഖുർആനിൽ പല സ്ഥലങ്ങളിലും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട
ഒരു അക്ഷരമാണ്.
അപ്പം അതിനെ നമ്മൾ പല ആളുകളും അത് ഒരു തസ്ഹീലാക്കി
അശ്രദ്ധമായി ലാഘവത്തോടെ ഉച്ചരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നതിൻ്റെ ശേഷം സിറാത്തല്ലദീന എന്നതിലെ നായും പിന്നെ അൻഅംത എന്ന് രണ്ടും വേറിട്ട് കേൾക്കണം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അത് സിറാത്തല്ലദീന അൻഅംത എന്ന് പറയുമ്പോൾ ആ പ്രശ്നം വരുന്നുണ്ട്. അത് വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട അക്ഷരം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു അക്ഷരമാണ് ഹംസ. അതിൽ തന്നെ നമുക്ക് ചർച്ചക്കെടുക്കാനുള്ളത് ഹംസ, ഹംസത്തുൽ വസലും ഹംസത്തുൽ ഖത്റും രണ്ട് തരത്തിലുള്ള ഹംസകളുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു അവസരത്തിൽ നമുക്ക് ചർച്ചക്കെടുക്കുന്നതായിരിക്കും നന്നാവുക. ഇവിടെ അത് പറയാൻ ഇനി സമയമില്ല, നമ്മുടെ സമയം അവസാനിച്ചു തുടങ്ങി അല്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു അർത്ഥം, അതായത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സൂറത്ത് കൂടിയാണ്. അതായത് ആരാധ്യനായ ഒരു വ്യക്തി എങ്ങനെയാണ് നമ്മളെ സമീപിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വചനങ്ങളാണ് ഇതിൽ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നബിയോട് പറയുകയാണ്, ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അവൻ അള്ളാഹു ഏകനാണ്. അതായത് അവൻ്റെ നിയന്ത്രണങ്ങളിൽ അധികാര പരിധിയിൽ ഒരാളും കൈകടത്താനില്ല. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണെല്ലാം, അവൻ ഏകനാണ്, അവന് കൂട്ടാളികളില്ല. അതാണ് പറയുന്നത് അള്ളാഹു സമദ്, അള്ളാഹു അവനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. എല്ലാവരുടെയും അത്താണി, എല്ലാവരുടെയും അവലംബം, ആശ്രയം എന്ന് പറയുന്നത് അള്ളാഹുവാണ്. അള്ളാഹു സമദ്, ലം യലിദ് വലം യൂലദ്, അള്ളാഹു പ്രസവിച്ചിട്ടുമില്ല, വലം യൂലദ്, അള്ളാഹുവിനെ മറ്റൊരാൾ പ്രസവിച്ചതുമല്ല. അതായത് അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹു മറ്റാരുടെയും മക്കളുമല്ല, മകനും അല്ല. ഏകനായ എല്ലാവരുടെയും പരമമായ ആശ്രയമായ ആൾ അത് അള്ളാഹുവാണ്. അത് തന്നെ മതി അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ ബോധ്യപ്പെടുത്താൻ. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, ഒരാളും അള്ളാഹുവിന് സഹായി ആയിട്ടില്ല, സഹായി ആയി ഒരാളും ഉണ്ടാവേണ്ടതില്ല എന്നതാണ്. അല്ലാതെ മറ്റൊരർത്ഥത്തിൽ അള്ളാഹുവിനെ സഹായിക്കാൻ ആരുമില്ല, അയാളൊരു പാവാണ് എന്ന രീതിയിലല്ല, അങ്ങനെ അതിന് വ്യാഖ്യാനിച്ചവരുണ്ടാകാം. പക്ഷേ വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ സഹായിക്കാനായി ഒരാളുടെയും ആവശ്യമില്ല എന്നതാണ്. ഇവിടെ ദുനിയാവിൽ നടക്കുന്ന ഏതേത് സംഗതികളുടെയും തീരുമാനം പരമമായ അധികാരം അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാൾക്കാണല്ലോ നമ്മൾ ആരാധന നിർവഹിക്കുന്നത്, അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, അവനെയാണ് നമ്മൾ തവക്കുലാക്കുന്നത്, അവനിലാണ് നമ്മുടെ അഭയം എന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആയത്തുകൾ കൂടിയാണ് ഈ ഒരു സൂറത്തിലുള്ളത്.
ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ചെറിയൊരു സൂറത്താണെങ്കിൽ തന്നെയും വലിയ
അളവറ്റ പ്രതിഫലങ്ങൾ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഈ സൂറത്തിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് സുൽസുൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് ഈ സൂറത്ത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധാരണ മൂന്ന് തവണ ഈ സൂറത്ത് ഓതുന്നത് എന്ന് പറഞ്ഞാൽ, മൂന്നിലൊന്നാണ് ഈ സൂറത്ത് എന്ന് പറഞ്ഞാൽ, ഇത് മൂന്ന് തവണ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ മുഴുവനായും ഓതിയതിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് അത് അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഇത്രമേൽ വർണ്ണിക്കുന്ന ഒരു സൂറത്തായതുകൊണ്ടാണ്. അത് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും വളരെ മനോഹരമായിട്ട് ഓതാനും നമ്മളെ അള്ളാഹു സഹായിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പിന്നെ പരിശുദ്ധമായ റമദാനിൻ്റെ ഓരോ പകലുകളും രാവുകളും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നു. ഉപയോഗപ്പെടുത്താൻ പരമാവധി ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതിൽ വ്യാപൃതരാവുക എന്നതാണ്. അതിൽ നമുക്ക് ലാഭങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളുടെ കൂടി കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ കൂടി അല്ലാഹു ഏറ്റെടുക്കും എന്നത് വളരെ പ്രധാനമാണ്. പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, സംവിധാനത്തിന് വേണ്ടി ഒക്കെ നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ നിർബന്ധമായും ഉൾപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധമായ ഖുർആൻ ഹക്കായ രീതിയിൽ അതിനെ മനോഹരമായി ഓതാൻ കഴിയുന്നവരുടെ കൂട്ടത്തിലേക്ക് അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഖുർആൻ അതിമനോഹരമായി പാരായണം ചെയ്യുന്നത് മൂലം അള്ളാഹുവിൻ്റെ അഹലുകാരായി, അള്ളാഹുവിൻ്റെ സ്വന്തക്കാരായി അള്ളാഹു നമ്മെ ഏറ്റെടുക്കട്ടെ. നാളെ പരലോകത്തേക്ക് വലിയ മുതൽക്കൂട്ടായി നമ്മുടെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ അള്ളാഹു ഏറ്റെടുക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാനുള്ളത് സൂറത്തുൽ മസദാണ്. സൂറത്തുൽ മസദ് ഇൻഷാല്ലാ അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം അടുത്ത എപ്പിസോഡിൽ. നിങ്ങൾ പ്രേക്ഷകരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ലിങ്കും മറ്റുമൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ഒരുപാട് പേരിലേക്ക് ഈ നന്മ എത്താൻ നിങ്ങൾ കാരണമാകുന്ന രീതിയിൽ ഇടപെടണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ കാണാം. ജസാക്കുമുല്ലാ ഖൈറുൽ ജസ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
റമദാൻ റമദാൻ.